നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ്, അല്ലാഹു സത്യം മക്ക, നീ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലമാണ്, ഏറ്റവും നല്ല നാടാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ നാടുകളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള നാടാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്ത്, നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാനൊരിക്കലും ഈ മണ്ണ് വിട്ടുപോകില്ലായിരുന്നു. വമാ അത്യബക്കി മിൻ ബൽദതിൻ വഅഹബ്ബക്കി ഇലയ്യ, എത്ര നല്ല നാടാണ് നീ, എത്ര മനോഹരമായ നാടാണ് നീ, എനിക്കെന്തുമാത്രം ഇഷ്ടമുള്ള നാടാണ് നീ. ولولا ان قومي اخرجوني منك ما سكنت غيرك, ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊരു നാടും താമസിക്കാൻ വേണ്ടി ഞാൻ സ്വീകരിക്കില്ലായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാട് മക്കയാണ്. ചില ആളുകൾ ധരിക്കുന്നത് മദീനയാണ് എന്നാണ്. വല്ലാഹു അഅലം, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായവും മക്കയാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള നാട് എന്നാണ്. അതിനുശേഷമാണ് മദീന വരുന്നത്. മക്കയിലാണ് വഹയ് ആരംഭിക്കുന്നത്, മക്കയിലാണ് കഅബയുള്ളത്, ഇബ്രാഹിം നബിയുടെയും അനേകം നബിമാരുടെയും നാടാണത്, മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാണ്, റസൂലുള്ള ജനിച്ചത് അവിടെയാണ്, അവിടുത്തെ പ്രബോധനം ആരംഭിച്ചത് അവിടെയാണ്, അവിടുന്ന് ഏറ്റവും കൂടുതൽ വർഷം ചെലവഴിച്ചത് മക്കയിലാണ്. ഈ ഹദീസിലാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയുകയും ചെയ്തു, മക്ക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാടുകളിൽ പെട്ടതാണ്, അല്ല ഏറ്റവും ഇഷ്ടമുള്ള നാടാണ്. അതുകൊണ്ട് മക്ക അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാടാണ്. റസൂലുള്ളക്കും അത് ഏറ്റവും ഇഷ്ടമുള്ള നാടായിരുന്നു. അവിടുന്ന് വളരെ സങ്കടത്തിലാണ് മക്കയിൽ നിന്ന് പുറത്തുപോയത്. ചില പണ്ഡിതന്മാർ, ആധുനികരായ ചില ആളുകൾ, അവർ പറഞ്ഞതായി കാണാം, ജനിച്ചു വീണ നാടിനോടുള്ള സ്നേഹം എന്നത് പൊതുവെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ദിമഷ്കിൽ ജനിച്ചുപോയ എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ദിമഷ്കിനേക്കാൾ മനോഹരമായ മറ്റൊരു നാട് ഞാൻ കണ്ടിട്ടില്ല. അത് പലർക്കും അങ്ങനെ തന്നെയായിരിക്കും. ജനിച്ച വീണ നാടിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ ഇഷ്ടമൊക്കും. അതിന് ചില ആളുകൾ പറഞ്ഞ കാരണങ്ങളിലൊന്ന്, അങ്ങനെയായിരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യനും ദാരിദ്ര്യം പിടിച്ച നാടുകളിൽ താമസിക്കില്ലായിരുന്നു. എല്ലാവർക്കും സൗകര്യങ്ങളുള്ള ഏറ്റവും നല്ല നാട് മാത്രമായിരുന്നു ആഗ്രഹമെങ്കിൽ എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും. വേറെ നാട്ടിൽ ആൾക്കാർ താമസിക്കാനുണ്ടാവില്ല. നമ്മുടെ നാടിനോട് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇഷ്ടം അത് ആ നാട്ടിൽ താമസിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ല, എല്ലാവരും ഒരേ നാട്ടിൽ തന്നെ അതിനോട് മാത്രം ഇഷ്ടം തോന്നുന്ന ആൾക്കാരായിരുന്നെങ്കിൽ എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇസ്ലാം, ദീൻ, അതനുസരിച്ച് അയാൾക്ക് ജീവിക്കാൻ അവിടെ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ആ നാടിനേക്കാൾ ഇഷ്ടമുള്ളത്, ദീൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന, ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത മരുഭൂമിയായിരിക്കണം. ഒരു നാട്, ആ നാട്ടിൽ എല്ലാ സൗകര്യമുണ്ട്, പക്ഷെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. വേറൊരു നാട്, അവിടെ ഒരു സൗകര്യമില്ല, പക്ഷെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. അവന് പ്രിയങ്കരമായി തീരേണ്ടത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ കഴിയുന്ന നാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ നിന്ന് പുറപ്പെട്ടു. ആ സന്ദർഭങ്ങളിൽ അവതരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖസസ്. സൂറത്തുൽ ഖസസ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിജറയുടെ ചരിത്രം പറയുന്ന സൂറത്താണ്. മൂസാ നബി മിസ്റിൽ, ഈജിപ്തിൽ ഒരു ഖിബ്തിയെ കൊലപ്പെടുത്തുകയും അങ്ങനെ രാത്രിക്ക് രാത്രി ഈജിപ്തിൽ നിന്ന് രഹസ്യമായി ഒളിച്ചോടി മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്ത ചരിത്രം അതാണ് സൂറത്തുൽ ഖസസിലുള്ളത്. ആ സൂറത്ത് ഒരു മുഹാജിറിന്റെ സൂറത്താണ്, ഒരു ഹിജറയുടെ ചരിത്രം പറയുന്ന സൂറത്താണ്. അത് ഈ സന്ദർഭത്തിൽ അവതരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സമാധാനമായിക്കൊണ്ടാണ്. ആ സൂറത്തിലെ ചരിത്രം എന്താണ്? രാത്രി ഒളിച്ച് പാത്തും പതുങ്ങിയും ഫിറൌനിനെ പേടിച്ച് ഓടി രക്ഷപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലേക്ക് തിരിച്ചു വന്നു, ഫിറൌനിനെതിരെ നിലകൊണ്ടു, തൗഹീദ് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ഫിർഔനിനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു, മൂസക്ക് വിജയം നൽകി. അതുപോലെ ഒരു ചരിത്രം മുഹമ്മദെ നിനക്ക് വരാനുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് ഖസസ്, സൂറത്തുൽ ഖസസ്. അതുകൊണ്ടാണ് ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. മുഹമ്മദ്, നിന്റെ മേൽ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിന്നെ എവിടെ നിന്നാണോ പുറത്താക്കിയത് അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. നീ മക്കയിലേക്ക് തിരിച്ചു വരും. ആ ഉറപ്പ് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതായി കാണാം. അങ്ങനെ അവർ സൗർ ഗുഹയുടെ അടുക്കലെത്തി, ആ മലയുടെ മുകളിലേക്ക് കയറി. അവിടെ ഒരു ചെറിയ ഗുഹയുണ്ട്. അതിലേക്ക് കയറാൻ പോകുന്നതിന് മുൻപ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ തന്നെ നിൽക്കി, ഞാൻ ആദ്യം കയറട്ടെ, എന്താണ് അതിന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് നോക്കട്ടെ. അങ്ങനെ അദ്ദേഹം ആ ഗുഹയിൽ കയറി അവിടെ വൃത്തിയാക്കി പുറത്തിറങ്ങി. റസൂലുള്ള കയറാൻ നിൽക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത് ഗുഹയിൽ കുറെ പൊത്തുകളുണ്ട്, അത് നോക്കിയിട്ടില്ല. വീണ്ടും അദ്ദേഹം തിരിച്ചു കയറി പൊത്തുകളൊക്കെ നോക്കി. എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളയോട് അബൂബക്കർ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ആ ഗുഹയിൽ പ്രവേശിച്ചു. 3 ദിവസം അവർ ആ ഗുഹയിൽ താമസിച്ചിട്ടുണ്ട്. 3 ദിവസം, ഒരു തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് സൗർ ഗുഹയിൽ നിന്ന് പുറപ്പെടുന്നത്, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അടുത്ത തിങ്കളാഴ്ച ദിവസമാണ് അവർ മദീനയിലേക്ക് എത്തുന്നത്. മക്കയിൽ നിന്ന് പുറപ്പെടുന്നത് തിങ്കളാഴ്ചയാണ്, മദീനയിലേക്ക് എത്തുന്നതും തിങ്കളാഴ്ചയാണ്. അപ്പോൾ 3 ദിവസം അവർ സൗർ ഗുഹയിൽ കഴിച്ചുകൂട്ടി 4 ദിവസം ഒരു യാത്ര ചെയ്തു. ഇങ്ങനെയാണ് അവർ മദീനയിലേക്ക് എത്തുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഗുഹയിലുണ്ട്, റസൂലുള്ളയും ഗുഹയിലുണ്ട്. അബൂബക്കറിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ, അദ്ദേഹം രാത്രി അവിടെ വരും, ഗുഹയിലേക്ക് വരും, മക്കയിലുള്ള അവസ്ഥ പറഞ്ഞു കൊടുക്കും. എന്താണ് മക്കയിലെ അവസ്ഥ? മക്കയിലെ അവസ്ഥ എന്താണ്? ഖുറൈശികൾ റസൂലുള്ളയുടെ വീടും വളഞ്ഞിങ്ങനെ നിൽക്കാൻ, അവരിങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും വ്യക്തതയില്ലാതെ അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ, ഒന്നും മനസ്സിലായിട്ടില്ല. റസൂലുള്ള വീട്ടിലുണ്ട് എന്നാണ് ധാരണ. ഒരാൾ അവരുടെ അടുക്കൽ കൂടെ ഇങ്ങനെ നടന്നു പോയി, എപ്പോഴും ഇവിടെ നിൽക്കാൻ, എന്താ അവിടെ നിൽക്കുന്നത്? മുഹമ്മദിനെ നോക്കി നിൽക്കാൻ. മുഹമ്മദ് പോയല്ലോ, അതിന് നിങ്ങളുടെ മുന്നിലൂടെ അല്ലേ പോയത്? മുഹമ്മദ് പോവേ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ തലയിലൊക്കെ മണ്ണുണ്ടല്ലോ, തലയിലെ മണ്ണൊക്കെ അവർ തട്ടിക്കളഞ്ഞു. അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കി, അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഇല്ല, മുഹമ്മദ് പോയിട്ടില്ല, അവിടെ ആളുണ്ട്. വിളിക്കുന്നതിന് മുൻപ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊണ്ട് പുറത്തേക്ക് വരുന്നു. അലിയെ കണ്ടതോടുകൂടി അവർക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. അവർ അലിയെ പിടിച്ചു, എവിടെ മുഹമ്മദ്? എവിടെ? അലി പറഞ്ഞു, എനിക്കറിയില്ല, മുഹമ്മദ് എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അങ്ങനെ അബൂ ജഹൽ അവൻ നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോയി. അബൂബക്കറിന്റെ വീട്ടിൽ പോയപ്പോൾ വാതിൽ തുറക്കുന്നത് അസ്മാ ആണ്, അബൂബക്കറിന്റെ മകൾ. എവിടെ നിന്റെ വാപ്പ? എവിടെ? അസ്മാവ് പറഞ്ഞു, എനിക്കറിയില്ല. ചെവി നോക്കി ഒരൊറ്റ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൾ അസ്മാഇനെ അബൂ ജഹൽ അടിച്ചു, ചെവിക്കുറ്റി നോക്കി. അവർ പറയണം, എന്റെ കമ്മൽ എന്റെ ചെവിയിൽ നിന്ന് ഉതിർന്ന് താഴോട്ട് വീണു, അത്ര ശക്തമായിട്ടാണ് അവൻ അടിച്ചത്. അവർ താഴ്ത്തു വീണു. അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ ജഹൽ അവനും കൂട്ടരും മക്കയിൽ ആളുകൂടുന്ന ഇടത്തേക്കെല്ലാം ചെന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെയും അബൂബക്കറിനെയും ജീവനോടെയോ അതല്ലെങ്കിൽ മൃതദേഹമായിട്ടോ കൊണ്ടുവന്നാൽ 100 ഒട്ടകം പ്രതിഫലമുണ്ട്. ഇനാമ് പ്രഖ്യാപിച്ചു, 100 ഒട്ടകം. ആളുകൾക്കിടയിൽ വാർത്ത ശരവേഗത്തിൽ പ്രചരിച്ചു, ജനങ്ങളെല്ലാവരും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിലാണ് അബൂബക്കറും. അബൂബക്കറിന്റെ മകൻ രാവിലെ ഒന്നും അറിയാത്തതുപോലെ അവർക്കിടയിലൂടെ നടക്കും. എന്താ അവർ പറയുന്നത് എന്നൊക്കെ കേട്ട് രാത്രി വല്ലാതെ ഇരുട്ടിയാൽ ആരും ഇല്ലാത്ത തക്കം നോക്കി അദ്ദേഹം അബൂബക്കറിന്റെ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ട് മക്കയിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞുകൊടുക്കും. അബൂബക്കറിന്റെ വേലക്കാരനായിരുന്ന ആമിർ ഇബ്നു ഫുഹൈറ, അദ്ദേഹം ഇതുപോലെ തന്നെ രാത്രിയായാൽ റസൂലുള്ളയുടെ അടുക്കൽ വരും. രാത്രി ആമിർ ഇബ്നു ഫുഹൈറ, അദ്ദേഹം അബൂബക്കറിന്റെ വേലക്കാരനാണ്, രാത്രിയായാൽ അബൂബക്കറിന്റെ അടുക്കൽ വരും. എന്നിട്ട് അബ്ദുള്ള തിരിച്ചുപോയാൽ അബ്ദുള്ള നടന്നുപോയ കാൽപ്പാടുകൾ മായ്ക്കും, ഒട്ടകങ്ങൾ അതിന്റെ മേൽക്കൂടെ നടത്തും, ആടിന് നടത്തും. എന്തിനു വേണ്ടി? കാൽപ്പാടുകൾ മായ്ക്കുന്നതിന് വേണ്ടി. അത്ര സൂക്ഷ്മത ഉണ്ടായിരുന്നു അവർക്ക്, ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ അവർ സൗർ ഗുഹയുടെ മുന്നിലും എത്തി. സൗർ ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ അവരിങ്ങനെ വന്ന് നോക്കുകയാണ്, വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല അവിടെ കാണാൻ. അങ്ങനെ അവരുടെ കാല് അബൂബക്കറും റസൂലുള്ളയും ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്, അവരവിടെ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ കേൾക്കുന്നുണ്ട്. അബൂബക്കറിന്റെ മുഖത്ത് പേടി പ്രകടമായി കണ്ടു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അവരൊന്ന് താഴോട്ട് നോക്കിയാൽ? റസൂലുള്ള പറഞ്ഞു, മൂന്നാമനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ള രണ്ടാളുകൾ അവരുടെ കാര്യത്തിൽ നീ എന്തിനാണ് പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ വിഷമിക്കേണ്ട, അബൂബക്കർ അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ചരിത്രത്തിലെ വലിയൊരു ഘട്ടമാണത്, ശ്വാസം നിലച്ചു പോകുന്ന ഘട്ടമാണ്. അവരൊന്ന് താഴോട്ട് നോക്കിയാൽ ചരിത്രം അതോടുകൂടി വഴിമാറും, അതോടുകൂടി മദീനയുടെ ചരിത്രമില്ല, അതോടുകൂടി പേർഷ്യയെയും റോമയെയും കീഴടക്കിയ ചരിത്രമില്ല, അതോടുകൂടി കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കിയ ചരിത്രമില്ല. ഇസ്ലാമിന്റെ ചരിത്രം അവിടെ അവസാനിക്കും. പക്ഷെ അവരാരും താഴോട്ട് നോക്കിയില്ല, അള്ളാഹു സംരക്ഷിച്ചു. ആ സന്ദർഭത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ, റസൂലുള്ളയെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും. إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار, അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ, അവർ അദ്ദേഹത്തെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ, അവർ രണ്ടുപേർ ആ ഗുഹയിൽ വസിച്ച ആ സന്ദർഭത്തിൽ, إذ يقول لصاحبه لا تحزن إن الله معنا, തന്റെ കൂട്ടുകാരനോട് റസൂലുള്ള പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ചരിത്രത്തിലെ വലിയൊരു ഘട്ടമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ തവക്കുൽ പ്രകടമാകുന്ന ഇസ്ലാമിന്റെ വിശ്വാസപരമായ ശക്തി ബോധ്യപ്പെടുന്ന ഏറ്റവും ശക്തമായ ചിത്രങ്ങളിലൊന്നാണ് ഈ സന്ദർഭത്തിൽ പ്രകടമായി മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ ചരിത്ര സംഭവങ്ങളിൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളക്ക് നൽകിയ സഹായം പൂർണമായ സഹായമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ മക്കളായ അസ്മാഉം ആയിഷയും റസൂലുള്ളയെ ഹിജ്റയിൽ സഹായിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബീബക്കർ സഹായിച്ചിട്ടുണ്ട്. അബൂബക്കറിന്റെ ഒട്ടകമാണ് റസൂലുള്ള, അതിന്റെ മുകളിലാണ് അവിടുന്ന് യാത്ര ചെയ്യുന്നത്, പണം കൊടുത്തു വാങ്ങിയതാണെങ്കിലും. അബൂബക്കർ റസൂലുള്ളയോടൊപ്പമുണ്ട്, അബൂബക്കറിന്റെ വേലക്കാരൻ റസൂലുള്ളയെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം അസ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, അബൂബക്കറിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ഏതാണ്ട് 5000 ദിർഹമോളം അബൂബക്കർ അത് മുഴുവൻ എടുത്തുകൊണ്ടുപോയി, കയ്യിലെടുത്തിട്ടാണ് പോകുന്നത്. 5000 ദിർഹം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷങ്ങളുടെ വില വരും, 7-8 ലക്ഷം രൂപയുടെ വിലയുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. ആ പണം മുഴുവൻ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളക്ക് ഹിജ്റക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അബൂബക്കറിന്റെ വാപ്പ അബൂ ഖുഹാഫ കണ്ണു കാണില്ല അദ്ദേഹത്തിന്, വളരെ വയസ്സായിട്ടുണ്ട്. മക്കം ഫത്ഹിന്റെ സമയത്താണ് അബൂ ഖുഹാഫ അബൂബക്കറിന്റെ വാപ്പ മുസ്ലിം ആകുന്നത്. അബൂബക്കർ പോയി എന്നറിഞ്ഞപ്പോൾ അബൂ ഖുഹാഫ വീട്ടിലേക്ക് വന്നു, കണ്ണു കാണുന്നില്ല. വീട്ടിൽ പ്രവേശിച്ചതിന് ശേഷം അസ്മാഇനോട്, മോളോട്, പേരക്കുട്ടിയോട് അബൂ ഖുഹാഫ പറഞ്ഞു, അവൻ പോയില്ലേ, പണമെല്ലാം അവൻ കൊണ്ടുപോയില്ലേ, നിങ്ങളെ ഒറ്റക്കാക്കിക്കൊണ്ട് അസ്മ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഞാൻ എന്തു ചെയ്തു, ഞാൻ കുറച്ച് കല്ലെടുത്തു, ആ കല്ല് അബൂബക്കർ പണം വെക്കുന്ന ആ പണം വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു, എന്നിട്ട് ആ കല്ലിന്റെ മുകളിൽ ഞാനൊരു വിരിപ്പ് വിരിച്ചു, ഒരു കിഴി പോലെയാക്കി, പണത്തിന്റെ കിഴി പോലെയാക്കി, എന്നിട്ട് അബൂ ഖുഹാഫയുടെ കൈ കൊണ്ടുപോയി ഞാൻ ആ കിഴിയുടെ മുകളിൽ വെച്ചു, ഈ പണമൊക്കെ അബൂബക്കർ ഇവിടെ വെച്ചു പോയതാണ്. അത് കേട്ടപ്പോൾ അബൂ ഖുഹാഫക്ക് സമാധാനമായി. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഒരു ചരിത്രമാണ്. ആ കുടുംബം റസൂലുള്ളയെ സഹായിച്ച ചരിത്രമാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തിൽ എത്ര തവണയാണ് അവിടുന്ന് അത് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബൂബക്കറിൻ, അബൂബക്കറിന്റെ പണം എന്നെ സഹായിച്ചതുപോലെ മറ്റൊരാളുടെ ഈ സമ്പാദ്യം എനിക്ക് സഹായമായിട്ടില്ല. അബൂബക്കറിന്റെ സമ്പാദ്യം കൊണ്ട് എനിക്കുണ്ടായ ഉപകാരം, അത് എനിക്ക് വേറെ ഒരാളുടെ ഈ സമ്പാദ്യം കൊണ്ട് ഉണ്ടായിട്ടില്ല. ആരാണ് പറയുന്നത്? റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൽ അന വ മാലി ഇല്ലാ ലക യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാനും എന്റെ സമ്പാദ്യവും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ. അതായിരുന്നു അബൂബക്കർ. സഹാബികളിൽ അദ്ദേഹത്തെ ഏറ്റവും മുൻപന്തിയിലാക്കിയത് അതാണ്. ഹൽ അന വ മാലി ലക യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാനും എന്റെ സമ്പാദ്യവും അങ്ങേക്കുള്ളതാണ്. എടുത്തു പറയാറുള്ള കാര്യമല്ല അത്. വഫാത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, ഇന്ന മിൻ അമന്നി നാസി അലയ്യ ബിമാലിഹി വസുഹ്ബതിഹി അബൂബക്കറിൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യം കൊണ്ട് ശരീരം കൊണ്ട് എന്നെ സഹായിച്ചത് അബൂബക്കറാണ്. ഞാനെങ്ങാനും ദുനിയാവിൽ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു, പക്ഷെ അള്ളാഹു എന്നെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് നൽകിയ സഹായമാണത്. ഹിജ്റയുടെ സന്ദർഭത്തിൽ അതിന് ധാരാളം ഉദാഹരണം കാണാം. ഹിജ്റയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ പറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞതായി കാണാം. പിന്നിൽ വല്ല കാലോച്ചയും കേട്ടാൽ അബൂബക്കർ ഇങ്ങനെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. അബൂബക്കർ കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ദൂരത്തേക്ക് നോക്കും, വല്ല തണലും എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി. തണൽ കണ്ടാൽ ഉടനെ അവിടേക്ക് പോകും, അവിടെ സ്ഥലം ശരിയാക്കി കൊടുക്കും, റസൂലുള്ളയെ വിളിക്കും, അള്ളാഹുവിന്റെ റസൂലെ കിടക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയാസമാണ് അദ്ദേഹത്തിന് വലുത്. കുറച്ച് പാല് മാത്രം കിട്ടുന്ന ഒരു ആടിനെ അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ടു. റസൂലുള്ള കിടന്നുറങ്ങാൻ, അപ്പൊ ഒരാട്ടിടയൻ കുറച്ച് ആടുകളുമായി നടന്നു പോകുന്നുണ്ട്. കുറെ ദിവസമായി യാത്രയാണ്, രാത്രി ഉറങ്ങിയിട്ടില്ല. അവർ രാത്രി ഉറങ്ങാതെയാണ് യാത്ര പോയത്. റസൂലുള്ള കിടക്കുകയാണ്, അബൂബക്കർ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരാട്ടിടയനെ കണ്ടു, അവനോട് പോയി ചോദിച്ചു, കുറച്ച് പാല് കിട്ടുമോ? അവൻ പറഞ്ഞു, കുറച്ച് പാലുള്ളൂ, വളരെ കുറച്ച് പാല് മാത്രമാണ് അവൻ കൊടുത്തത്, വളരെ കുറച്ച് പാല്, അത് മാത്രമേ അവൻ്റെ അടുത്തുള്ളൂ. ആ പാലുമായി റസൂലുള്ളയുടെ അടുക്കലേക്ക് അബൂബക്കർ പോവാണ്. റസൂലുള്ള എഴുന്നേറ്റിട്ടുണ്ട്, റസൂലെ നിങ്ങൾ കുടിക്കണം. അബൂബക്കർ അതൊന്നും കുടിക്കുന്നില്ല, റസൂലുള്ള കുടിക്കണം. അവിടുത്തെ കാര്യമായിരുന്നു അബൂബക്കറിന് ഏറ്റവും വലുത്. സഹോദര, റസൂലുള്ളക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? അബൂബക്കറിന്റെ ചരിത്രം ഇതാണ്. നാം ഈ ചരിത്രം കേട്ടവരാണ്. നമ്മൾ എന്താണ് റസൂലുള്ളക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ എത്ര സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടത്? നമ്മുടെ എത്ര സമയമാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്? റസൂലുള്ളയെ ആളുകൾ പരിഹസിക്കുന്നു, ചീത്ത പറയുന്നു, നമ്മുടെ മനസ്സെവിടെ വേദനിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് യോജ്യമല്ലാത്തൊരു സ്ഥലത്ത് പരാമർശിക്കപ്പെട്ടാൽ വേദന കൊണ്ട് പിടയുന്ന ഹൃദയമുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മളിന്ന് അവിടെ അള്ളാഹുവിന്റെ റസൂൽ പരിഹസിക്കപ്പെടുന്നു, കലയാക്കപ്പെടുന്നു, മോശമാക്കപ്പെടുന്നു. നമ്മളിൽ എത്ര പേർ വേദനിക്കുന്നു, എത്ര പേർ സങ്കടപ്പെടുന്നു, നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ അവിടുന്ന് ഹിജ്റയുടെ യാത്ര മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. നാല് പേരാണ് ഹിജ്റയുടെ സംഘത്തിൽ ഉണ്ടായത്, ഒന്ന് അബൂബക്കർ, രണ്ട് റസൂലുള്ളാഹി സ്വല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, യാത്രക്ക് വഴികാട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ്, അതുപോലെ തന്നെ അബൂബക്കറിന്റെ വേലക്കാരൻ ആയ ആമിർ ഇബ്നു ഫുഹൈറ. ഈ പറഞ്ഞ നാല് ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1400 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് മക്കയും മദീനയും തമ്മിൽ ദൂരമുണ്ട്. വെയിലാണ്, എ സി ഉള്ള വാഹനമല്ല, ഒട്ടകമാണ്. ആ യാത്രയാണ് അവർ നടത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ യാത്ര അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇൻഷാ അല്ലാ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഹിജ്റയുടെ ഇടക്കുണ്ടായ സംഭവങ്ങളും മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെടുന്ന കാലഘട്ടത്തിന്റെ സംഭവങ്ങളും ഇൻഷാ അല്ലാ അടുത്ത ദർസിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം. നാം പാഠമായി മനസ്സിലാക്കേണ്ടത്, ധാരാളം പാഠങ്ങൾ ഈ സംഭവങ്ങളിലൊക്കെ ഉണ്ട്. റസൂലുള്ള ഹിജ്റ പോകാതെ വൈകി നിന്നതിന് വലിയൊരു കാരണമുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും സുരക്ഷിതരായി മദീനയിലെത്തുന്നതിന് വേണ്ടി അവിടുന്ന് കാത്തു നിൽക്കുകയാണ്. അതവിടുത്തെ ധൈര്യമാണ്. അവിടുന്ന് ഒറ്റക്കാണ് മക്കയിൽ നിൽക്കുന്നത്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിനുള്ള പാഠം അതിലുണ്ട്. തന്റെ സ്ഥലം കഴിച്ചിലാക്കിയതിന് ശേഷം അണികൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുന്നവനല്ല നേതാവ്. എല്ലാവരും രക്ഷപ്പെട്ടതിന് ശേഷം അവരുടെ പിന്നിൽ അവരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നു പോകുന്നവനാണ് നേതാവ്, പ്രയാസങ്ങളെ നേരിടുന്നവൻ. അവനൊരു നേതാവ്, റസൂലുള്ള വലിയ നേതാവായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറിന്റെ ചരിത്രത്തിൽ പാഠങ്ങളുണ്ട്. റസൂലുള്ളയെ സഹായിച്ചത്, അവിടത്തെയോടുള്ള വിനയം, അബൂബക്കറിന്റെ സഹായം, ഇതെല്ലാം പാഠങ്ങളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ദീനിനു വേണ്ടിയുള്ള അവിടുത്തെ ഹിജ്റ പാഠമാണ്. അവിടുത്തെ കുടുംബങ്ങളും കൂട്ടുകാരും പിൻപറ്റിയവരും പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടുന്ന് ക്ഷമിച്ചതിൽ പാഠമുണ്ട്. യുവാക്കളെ, പ്രത്യേകിച്ച് നമുക്കതിൽ പാഠമുണ്ട്. പ്രയാസങ്ങളും ദുരിതങ്ങളും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്നതല്ല. അത് മുൻപുണ്ടായിട്ടുണ്ട്, എപ്പോഴും ഉണ്ടാകിയിട്ടുണ്ട്. പക്ഷേ ഇന്നല്ലാഹു മഅ സാബിറീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. എത്രയെത്ര പരീക്ഷണങ്ങളാണ് റസൂലുള്ള നേരിട്ടത്, പക്ഷെ അവിടുന്ന് ക്ഷമിക്കുകയാണ്, അള്ളാഹുവിന്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ തന്നെയായിരിക്കണം ഏതൊരു മുസ്ലിമിന്റെയും ജീവിതം. ഇങ്ങനെ ധാരാളം പാഠങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവിടുത്തോട് സഹായം തേടുന്ന ആളുകൾ, അവർക്കിതിൽ പാഠമുണ്ട്. റസൂലുള്ളയുടെ ചരിത്രമാണിത്. നിങ്ങൾ സഹായം തേടിയിരുന്ന റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ നാടുപേക്ഷിച്ചു പോവുകയാണ്. നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതിന് വിരുദ്ധമായി നിങ്ങളെ സഹായിക്കാൻ റസൂലുള്ളക്ക് കഴിയുമായിരുന്നെങ്കിൽ അവിടുന്ന് സ്വയം രക്ഷിക്കുമായിരുന്നു, അവിടുന്ന് സ്വയം ഉപകാരം കണ്ടെത്തുമായിരുന്നു. റസൂലുള്ള അവിടുത്തെ നാട്ടിൽ നിന്ന് ഹിജ്റ പോവാൻ പരീക്ഷണങ്ങളേറെ സഹിച്ചുകൊണ്ട്, അപ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മുകളിലാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകൾ, പരീക്ഷണങ്ങളേറെ സഹിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിം മുദ്ര നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, മുസ്ലിമീങ്ങളെ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അല്ലെ, നമ്മുടെ പല നാടുകളിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പരീക്ഷണങ്ങളേറെ സഹിക്കേണ്ടി വരുന്ന എത്രയെത്ര ചിത്രങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കാണേണ്ടി വരുന്നത്. ആ ചിത്രങ്ങൾ കാണുമ്പോൾ റസൂലുള്ളയുടെ ഈ വാക്ക് നമുക്ക് ഓർമ്മിപ്പിക്കാം, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, സങ്കടപ്പെടേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ മദീനക്കാർ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന മക്കാർക്ക് വേണ്ടി വേദനിച്ചതുപോലെ നമ്മുടെ മനസ്സ് വേദനിക്കണം. അൻസാരികളുടെ ചരിത്രം നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ വേദനിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളുണ്ട്. നമ്മളിവിടെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുമോ എന്ന് പേടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട് എത്രയോ നാടുകളിൽ. അവർ ചെയ്ത തെറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് മാത്രമാണ്, മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. അൻസാരികൾ വേദനിച്ചതുപോലെ നമ്മൾ വേദനിക്കണം. റസൂലുള്ള പറഞ്ഞതുപോലെ അൻസാരികൾ ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാണ്, അവർ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അൻസാരികളാവേണ്ടവരാണ്. എത്രയോ നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ അഭയം തേടി വരുന്ന ആളുകളുണ്ട്, അഭയാർത്ഥികളായി വരുന്ന, നമ്മുടെ നാട്ടിൽ അഭയാർത്ഥികളായി വരുന്ന മുസ്ലിമീങ്ങളുണ്ട് മറ്റു നാടുകളിൽ നിന്ന്. അവരിൽ എത്രയോ പേർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, തലചായ്ക്കാൻ കൂടില്ലാത്തവരുണ്ട്, കിടക്കാൻ കട്ടിലില്ലാത്ത കിടക്കയില്ലാത്ത ആളുകളുണ്ട്. റോഹിംഗ്യയിൽ നിന്ന് വരുന്ന മുസ്ലിമീങ്ങൾ കേരളത്തിൽ താമസിക്കുന്നു. അല്ല, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ എത്രയോ മുസ്ലിമീങ്ങളുണ്ട്. അവരെ സഹായിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട്, കഴിവിന്റെ പരമാവധി. അള്ളാഹു സുബ്ഹാനഹു വതആല സഹാബികളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين.